السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وآله وصحبه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള അവസ്ഥയിലാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദീനിന്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നൊമ്പരങ്ങളും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ദീനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിക ജീവിതത്തിലാണെങ്കിലും ദുനിയാവിന്റെ ജീവിതത്തിലാണെങ്കിലും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിലാവട്ടെ, അതെല്ലാം സാധാരണ ദുനിയാവിന്റെ ജീവിതത്തിലാവട്ടെ, എല്ലാത്തിലും ധാരാളം പരീക്ഷണങ്ങൾ നമ്മൾക്കുണ്ട്. പലപ്പോഴും ഈ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ബാധിച്ചിരിക്കുന്ന ജീർണതകളിൽ നിന്ന് കരകയറാൻ ഒരു മാർഗം അന്വേഷിക്കുകയാണ് ഞാനും നിങ്ങളും എല്ലാവരും. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്വാധീനപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും മനുഷ്യന് ബാധിച്ചിരിക്കുന്ന ഇത്ര വലിയ മോശമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ കരകയറ്റാനും ഒക്കെ സാധിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹീന്റെ മാത്രമാണ്, അല്ലാഹുവിന്റെ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പോലെ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ, സുതാര്യമായ, ഭംഗിയുള്ള ജീവിതത്തെ കാണിച്ചു തരാൻ സാധിക്കുക പരിശുദ്ധമായ ഖുർആനിന് മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എത്രയോ മോശമായ ജീവിതം നയിച്ചിരുന്ന ആൾക്കാർ വളരെയധികം മോശമായ ജീവിതം നയിച്ചു, അന്ധകാരത്തിൽ ജീവിച്ചു, അജ്ഞതയിൽ ജീവിച്ചു, അവരെയൊക്കെ വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് പരിശുദ്ധമായ ഖുർആനിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, റബ്ബാനിയായ സന്ദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം ജീവിതത്തിൽ കാണിച്ചു തരികയും ബാക്കിയുള്ള സമുദായത്തിനെ ആ രീതിയിൽ വാർത്തെടുത്തുകൊണ്ട് നമ്മൾക്ക് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യമേകുമെന്നൊരു വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനൊക്കെ ചരിത്രം സാക്ഷിയാണ്. നമ്മുടെ ചരിത്രം അടിച്ചു നോക്കിയാൽ നമ്മുടെ മുൻഗാമികളായ ആൾക്കാർ അവർ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവർ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, പലപ്പോഴും അവർ അതിനൊക്കെ ശമനം കണ്ടെത്തിയിരുന്നത് പരിശുദ്ധമായ ഖുർആനിലൂടെയായിരുന്നു. മുൻഗാമികളായ സലഫുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രയാസമുണ്ടായാൽ അവർ ഖുർആൻ ഓതും. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഏറെ ആശ്വാസമുണ്ടാകും. ആ ഒരു രീതിയിലും നമ്മളുമായിട്ട് മാറണം. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കേൾക്കുമ്പോൾ, അവിടുന്ന് പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ച സ്വഹാബത്തിന്റെ ജീവിതം മാറിയതുപോലെ നമ്മൾക്കും മാറ്റമുണ്ടാകണം. ഇതൊക്കെയാണ് മുഅ്മിനിൽ ഉണ്ടാവേണ്ട സിഫാത്തുകൾ. ഇതൊക്കെ നമ്മൾക്ക് നിർബന്ധമായി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. കേവലം നസീഹത്തുകളും വഅളുകളും ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടാനുള്ളതല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അവർക്ക് ഇത്രയും അധികം സമാധാനവും ആശ്വാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഖുർആനിന്റെ വാഹകർ എന്ന് പറയുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നസീഹത്തുകളിൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുന്ന നമ്മൾ കേവലം ഒരു ദീനി മജ്‌ലിസിൽ ഇരിക്കുക എന്നതിൽ ഉപരി കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നും അതനുസരിച്ച് ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കുമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 208-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ ولا تتبعوا خطوات الشيطان انه لكم عدو مبين يا ايها الذين امنوا ايمان ഉള്ളവരെ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലും വിശ്വസിച്ച് അത് മതമായി സ്വീകരിച്ചവരെ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ നിങ്ങൾ സിൽമിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാഫതൻ പൂർണ്ണമായിട്ടും. ولا تتبعوا خطوات الشيطان بشاجിന്റെ മാർഗ്ഗങ്ങൾ, പിശാച് നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന മാർഗ്ഗങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഇന്നഹു ലകും അദുവുൻ മുബീൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, മിത്രമാക്കാൻ അവനെ കൊള്ളില്ല, മിത്രമാക്കാൻ ഒരിക്കലും പിശാചിനെ കൊള്ളില്ല. അല്ലാഹു അസ്സ വജൽ നൽകുന്ന നസീഹത്താണ്, അല്ലാഹു നൽകുന്ന കൽപ്പനയാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിനു സഊദിനിൽ ഹുദലി റളിയല്ലാഹു അൻഹു പറയുന്നു, إذا سمعت الله يقول يا أيها الذين آمنوا فأصغ لها سمعك فإما خير تؤمر به أو شر تنهى عنه. عبد الله بن مسعود رضي الله عنه പറയുന്നു, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ മുഅ്മിനീങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരു ആയത്ത് ആരംഭിക്കുന്നത് നിങ്ങൾ കേട്ടാൽ, فأصغ لها سمعك, അതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, മുസ്ലിമീങ്ങളെ എന്നൊക്കെയുള്ള പരാമർശത്തിൽ അല്ലാഹു അസ്സ വജൽ നമ്മെ അഭിസംബോധനം ചെയ്യുന്നതായിട്ട് ഒരു ആയത്തിന്റെ തുടക്കം നമ്മൾ കേട്ടാൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. കേവലം ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ട് ഒഴിവാക്കുന്ന എന്ന രീതിയിലല്ല, ഖുർആൻ കേൾക്കുന്നു എന്ന രീതിയിലല്ല, മറിച്ച് ശ്രദ്ധ കൊടുക്കണം. എന്തുകൊണ്ടാണ്? ഒന്നിക്കൽ അല്ലാഹു നിന്നോട് കൽപ്പിക്കുന്ന വല്ല നന്മയുമായിരിക്കും ആ ആയത്തിൽ, അല്ലെങ്കിൽ അല്ലാഹു അസ്സ വജൽ നിന്നോട് വിലക്കുന്ന വല്ല വിഷയവുമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഈമാനിയായ അഭിസംബോധനത്തിന്റെ രീതി അത് വെറും വായിച്ചു പോകാനുള്ളതല്ല, ഉൾക്കൊള്ളാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സഹാബി തന്നെ അബ്ദുല്ലാഹി ബിനു സഊദ് അൽഹുദലി തന്നെ പറഞ്ഞത്, ഞങ്ങൾ സഹാബികളെ സംബന്ധിച്ചിടത്തോളം 10 ആയത്ത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ, ലാ നതജാവസുഹ ഹത്താ നഅലമ വനഅമല ബിമാ ഫീഹാ, 10 ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നാൽ ആ ആയത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുന്നത് വരെ അടുത്ത 10 ആയത്ത് നമ്മൾ പഠിക്കാറില്ലായിരുന്നു എന്ന് ഇബ്നു സഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ വചനം അള്ളാഹു അസ്സ വജൽ മുഅ്മിനീങ്ങളെ ഖിതാബ് ചെയ്തുകൊണ്ട്, മുഅ്മിനീങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുമ്പോൾ അതിലൊരു കൽപ്പനയുമുണ്ട്, ഒരു നിരോധനയുമുണ്ട്. നേരത്തെ ഇബ്നു സഊദ് പറഞ്ഞതുപോലെ എന്താണ് കൽപ്പന? ജനങ്ങളെ നിങ്ങൾ സിൽമിലേക്ക് പ്രവേശിക്കുക പൂർണ്ണമായിട്ടും, അതാണ് കൽപ്പന. അതിന്റെ വിശദീകരണം ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് പറയാം. എന്താണ് നിരോധന? ഈ ഒരു സിൽമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അല്ലാഹു അസ്സ വജൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന, പ്രവേശിക്കാൻ കൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനൊക്കെ തടസ്സം നിൽക്കാൻ ഒരു ശത്രുവുണ്ട്, പിശാചുണ്ട്. അവന്റെ കുതന്ത്രങ്ങളിൽ ഒരിക്കലും നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അവൻ ശത്രുവാണ്, അവൻ ശത്രുവാണ്, അല്ലാഹു അസ്സ വജൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച കൊണ്ടുള്ള ഉദ്ദേശം? മഹാനായ ഇമാം ഇബ്നു കസീറിൻ ദിമശ്ഖി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല ആമിറൻ ഇബാദഹുൽ മുഅ്മിനീന ബി അൽ മുസദ്ദിഖീന ബി റസൂലി അൻ യഖുദു ബി ജമീഇ ഉറൽ ഇസ്ലാം ബി ശറാഇ അൻ യഖുദു ബി ജമീഇ ഉറൽ ഇസ്ലാം വ ശറാഇഇ വൽ അമലി ബി ജമീഇ അവാമിരി വ തർക്കി ജമീഇ സവാജിലിഹി മസ്തതാഉ മിൻ ദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മോട് കൽപ്പിക്കുന്ന എന്താണ്? യഖൂലുല്ലാഹു അസ്സ വജൽ ആമിറൻ ഇബാദഹുൽ മുഅ്മിനീന ബി, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അവന്റെ നല്ല അടിയാറുകളോട് അല്ലാഹു കൽപ്പിക്കുന്നത്, അൽ മുസദ്ദിഖീന ബി റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകരിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നത് എന്താണ്? ഐ യഖുദു ബി ജമീഇ ഉറൽ ഇസ്ലാം, ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും നമ്മൾ സ്വീകരിക്കണം, എല്ലാ വശങ്ങളും നമ്മൾ സ്വീകരിക്കണം. നമ്മൾക്ക് തോന്നിയ ഭാഗം സ്വീകരിക്കാം, തോന്നിയ ഭാഗം ഒഴിവാക്കാം എന്നല്ല, മറിച്ച് എല്ലാ വശങ്ങളും നിങ്ങൾ സ്വീകരിക്കണം. വശറായിഹി, ഈ ദീനിലുള്ള എല്ലാ ശരീഅത്തും നിങ്ങൾ അംഗീകരിക്കണം, എല്ലാം നിങ്ങൾ സ്വീകരിക്കണം. അതല്ലാതെ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കലല്ല. അള്ളാഹു അസ്സ വജൽ വിമർശിച്ചിരിക്കുന്ന വിഭാഗമാണവർ. ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തന്റെ ദേഹേച്ഛയ്ക്ക് ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് ചേർന്നതല്ല. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ദീനിന്റെ എല്ലാ വശങ്ങളും നമ്മൾ സ്വീകരിക്കണം. എന്തൊക്കെ കൽപ്പനകൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു നമ്മോട് നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ പൂർണ്ണമായിട്ട് വർജിക്കണം. നമ്മുടെ കഴിവിന്റെ പരിധി അനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനാണ് അള്ളാഹു അസ്സ വജൽ നമ്മോട് പറയുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പന ഈ ദീനിന്റെ എല്ലാ വശങ്ങളും നമ്മൾ എടുക്കണം. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. ഏതെങ്കിലും ഒരു വശത്തിലൂടെ മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ മുസ്ലിമീങ്ങളാവേണ്ടത്, അല്ലെങ്കിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല നിങ്ങൾ മുസ്ലിമീങ്ങളാവേണ്ടത്, മറിച്ച് നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നിങ്ങൾ പൂർണ്ണമായിട്ട് മുസ്ലിം ആവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിൽ സിൽമ് എന്ന പദം വന്നു. ഉദ്ഖുലു ഫിസ്സിൽം, നിങ്ങൾ സിൽമിൽ പ്രവേശിക്കുക. അത് സിൽമെന്നും സൽമെന്നും ഖിറാഅത്തുകൾ വന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അസ്സിൽമു ഹുവൽ ഇസ്ലാം, നിങ്ങൾ സിൽമിൽ പ്രവേശിക്കുക എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുക, ഇസ്ലാമിൽ പ്രവേശിക്കുക. ഇമാം മുജാഹിദ് ഇബ്നു ജബറിൽ നിന്നും അതേപോലെ തന്നെ ഇമാം ദഹാഖിൽ നിന്നും ഒക്കെ ആ രീതിയിൽ തഫ്സീറുകൾ വന്നതായി കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കൽപ്പന എന്താണ്? നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവേശിക്കുക, ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവേശിക്കുക. എന്താണ് പ്രിയപ്പെട്ടവർ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്ലാമു ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹ്, ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തൗഹീദ് അംഗീകരിച്ചു കൊടുക്കൽ. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹു അസ്സ വജല്ലയെ പൂർണ്ണമായിട്ട് അനുസരിക്കൽ, അള്ളാഹുവിനെ കീഴ്പ്പെടൽ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറം നമ്മൾക്കില്ല, അതിന്റെ അപ്പുറം ഒരു സംസാരം നമ്മൾക്കില്ല. മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖദ അല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം. അള്ളാഹുവും റസൂലും ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അവിടെ എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടായി, അങ്ങനെ ആവണോ? ഒരു ചോദ്യത്തിന് ഒരു മുസ്ലിമായ ആണിനോ പെണ്ണിനോ അവകാശമില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ, അതാണ് ഇസ്ലാം. ഇൻഖിയാദ് അൽ ഇസ്ലാം, അല്ലാഹു അസ്സ വജൽ, അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് നമ്മൾ വഴിപ്പെടുക, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഈ ഒരു അർത്ഥം യഥാരീതിയിൽ വന്നിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് അള്ളാഹുവിനെ കീഴ്പ്പെടുക എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾക്ക് കൊണ്ടുവരാൻ ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? ഓരോരോ മേഖല നമ്മളെടുത്ത് പഠിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും, ഇസ്ലാം എന്ന് പറയുമ്പോൾ കേവലം എല്ലാ അമലുകളും ഒരേ ദർജയിലല്ല, ഒരേ പദവിയിലല്ല, മറിച്ച് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ വ്യത്യസ്ത തരങ്ങളിലാണ്. ഇസ്ലാമിന് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്, ഇസ്ലാമിന് വാജിബായ ചില കാര്യങ്ങളുണ്ട്, ഇസ്ലാമിന് പൂർണ്ണതകളിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ടെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുക. അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന, പൂർണ്ണമായിട്ട് നീ മുസ്ലിമാവണം എന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പന എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ സഹാബികൾ എങ്ങനെ പാലിച്ചു, താബിഈങ്ങൾ എങ്ങനെ പാലിച്ചു, അവരുടെ ജീവിതത്തിൽ അവരെത്രത്തോളം ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിച്ചിരുന്നു, നമ്മൾ എത്രത്തോളം ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓരോരോ സമയവും നമ്മുടെ നഫ്സിനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ചില അസറുകളിൽ വന്നതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക, എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്? ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്? ഓരോരോ കാര്യവും നമ്മൾ ചിന്തിക്കുക. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ അത് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും മുഖ്യമായ കാര്യം അതിലൊന്നാമത്തേത് തൗഹീദാണ്. തൗഹീദാണ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഏകനായി അംഗീകരിക്കുക. തൗഹീദിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മൂന്ന് വശങ്ങളാണ്. റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും അൽ അസ്മാഉ വസ്സിഫാത്തും, ഇതാണ് തൗഹീദിന്റെ മൂന്ന് വശങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് മുസ്ലിമാണോ? ഉലൂഹിയ്യത്തിൽ അല്ലാഹു അസ്സ വജല്ലയെ ഏകനാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ആരാധനക്കർഹൻ, അവനോട് മാത്രമേ ദുആ ചെയ്യാവൂ. അല്ലാഹു അല്ലാത്തൊരു സൃഷ്ടികളോടും ദുആ ചെയ്യാൻ പാടില്ല. ഒരു വലിയനോടാണെങ്കിലും ഒരു മലക്കിനോടാണെങ്കിലും ഒരു സ്വാലിഹിനോടാണെങ്കിലും ദുആ ചെയ്യാൻ പാടില്ല. ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതും ബലിയർപ്പിക്കുന്നതും ഒക്കെ അല്ലാഹു അസ്സ വജല്ല അല്ലാഹു അസ്സ വജല്ലയുടെ പേരിൽ മാത്രം. ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എത്ര ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്? ഇത് ഓരോ ആൾക്കാരും സ്വയം നഫ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. തൗഹീദിന്റെ വിഷയത്തിൽ, ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ നമ്മളെ ഏകനാക്കിയിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് നമ്മൾക്ക് മുസ്ലിമാവാൻ സാധിച്ചിട്ടുണ്ടോ? റുബൂബിയത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവാണ് ഖാലിഖ്, സൃഷ്ടാവ് അല്ലാഹുവാണ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, ഖാലിഖും മാലിക്കും മുദബ്ബിറും ഒക്കെ അല്ലാഹുവാണ്. ഈ കാര്യങ്ങളിൽ എത്രത്തോളം നമ്മൾക്ക് ഇസ്ലാം പൂർണ്ണമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? അതേപോലെ തന്നെ അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഇതൊക്കെ പുറം ഒടിയിൽ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഇതൊന്നും നമ്മൾക്കൊരു മിസ്റ്റേക്കും ഇല്ല. പക്ഷേ നമ്മുടെ ജീവിതം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾക്ക് വരുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും അനുസരിച്ച് ഓരോരോ വിഷയങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമ്മുടെ ഈമാനിന്റെ കുറവ് നമ്മൾക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ ഒരു പേരാണല്ലോ അല്ലാഹു നാസിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാസിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സഹായിക്കും. വല്ലാഹു ഖൈറുന്ന നാസിരീൻ, ഏറ്റവും നല്ല സഹായി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം പൂർണ്ണമല്ല. അല്ലാഹു അസ്സ വജല്ലയുടെ സഹായം നമ്മൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നമ്മൾക്കില്ല. എത്രയോ സംസാരങ്ങൾ, ഇപ്പൊ നിങ്ങൾ തന്നെ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കി, പല ആൾക്കാരും സംസാരിക്കുന്ന സംസാരം അവര് മുഅ്ഹിദീങ്ങളാണെന്ന് പറയും, തൗഹീദുള്ളവരാണെന്ന് പറയും. പക്ഷേ അവരുടെ സംസാരത്തിൽ പോലും ആ ഒരു ഉറപ്പ് പലപ്പോഴും ഇല്ല. അല്ലാഹു അസ്സ വജൽ ഏത് സാഹചര്യം വന്നാലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സഹായിക്കുമെന്നൊരു വിശ്വാസം പലപ്പോഴും പല ആൾക്കാരുടെയും മനസ്സിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാസിറാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുജീബു ദഅവാതാണ്. ദുആ ചെയ്യുന്ന ആൾക്കാരെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ഒരു സംശയവുമില്ല, ഒരു സംശയവും ആ കാര്യത്തിൽ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനും പാടില്ല. പക്ഷെ പല ആൾക്കാരും ധാരാളം ദുആ ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാർ കുറച്ച് ദുആ ചെയ്യും, ഉത്തരം ഒന്ന് ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഉത്തരം ഒന്ന് കുറച്ച് താമസിച്ചു പോയാൽ തന്നെ ദുആ ഒഴിവാക്കും. അതൊക്കെ നമ്മുടെ ഈമാനിന്റെ കുറവാണ്, നമ്മുടെ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല എന്നതിന്റെ കുറവാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത് പോലെ ഇസ്ലാമും കൂടുകയും കുറയുകയും ചെയ്യും. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വിശദീകരിക്കുമ്പോൾ നമ്മൾക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കി അല്ലാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിൽ, അല്ലാഹു അസ്സ വജല്ലക്ക് നൽകേണ്ട ആ ഒരു ഉബൂദിയത്തിന്റെ വിഷയത്തിൽ, അടിമത്തത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മുടെ ഇസ്ലാം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പല ആൾക്കാരും എത്രയോ പിറകോട്ടാണ്. ഈ വിഷയം ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, കാരണം ഇൻഷാഅല്ലാഹ് എനിക്ക് ശേഷം വരുന്ന സഹോദരങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കും. കേവലം വിഷയത്തിന്റെ പൂർണ്ണതകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളിലുള്ള വിശ്വാസം എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ട്, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവണം എന്നാണ് ഇസ്ലാം. ചില ആൾക്കാർ പറയണ്ടാ, ഞാനതിനെപ്പറ്റി ചിന്തിക്കാറേയില്ല, അങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മലായിക്കകൾ, അവരെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈമാൻ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം എത്രത്തോളം പൂർണ്ണമായിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ച് എത്ര കാര്യങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് അല്ലാഹു അസ്സ വജൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ജോലികൾ, അതേപോലെ തന്നെ അവരുടെ സൃഷ്ടിപ്പിന്റെ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. അവർക്ക് ചെറുകളുള്ളതിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട രൂപം ഹദീസുകളിൽ സഹീഹായ രീതിയിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്, ഇത് ചിന്തിച്ചുകൊണ്ട് എത്രത്തോളം അല്ലാഹുവിന്റെ അളവത്തിനെ സംബന്ധിച്ച്, അവന്റെ മഹത്വത്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? ഇതൊന്നും നമ്മൾക്ക് ചിന്തകളെ വരാറില്ല. അല്ലാഹുവിന്റെ മലക്കുകളെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബുൽ ഇജ്ജത്ത് എത്രമാത്രം ഖവിയാണ്, എത്രമാത്രം ഖാദിറാണ്, അവന്റെ ഖുദ്റത്ത് എത്രമാത്രം വലുതാണ് തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കാൻ ആർക്കായിരുന്നു സമയം? ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ നമ്മൾ കേവലം മനസ്സിൽ അറിഞ്ഞു വെക്കൽ മാത്രമല്ല, അതനുസരിച്ചുള്ള ഈമാനിന്റെ മാറ്റം ഉണ്ടാവണം നമ്മൾക്ക്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈമാൻ കാര്യം 6 ആണ്, ഇസ്ലാം കാര്യം 5 ആണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ഈമാനിന് എന്ത് മാറ്റമുണ്ടായി, എന്ത് സമർത്ഥാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചത്? അവിടെയാണ് കാര്യം. കേവലം ഒരു ഉപകാരവുമില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താത്ത ഇൽമ് നമ്മൾക്കെതിരായിട്ട് അപവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ ഈമാനിന്റെ പൂർണ്ണത നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ, അല്ലാഹു അസ്സ വജൽ നമ്മൾക്ക് പേര് തന്നെ പറഞ്ഞു തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളാവട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചനകളിലൂടെ പറഞ്ഞു തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളാവട്ടെ, എത്രത്തോളം നമ്മൾക്ക് അതിനൊക്കെ സാധിച്ചിട്ടുണ്ട്, ആ വിഷയത്തിൽ നമ്മുടെ ഈമാനിന്റെ പൂർണ്ണത. അതേപോലെ തന്നെ അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര ആൾക്കാർക്ക് പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഉറച്ച രീതിയിലുണ്ട്. അന്ത്യനാൾ സംഭവിക്കുമെന്ന് നമ്മൾക്കറിയാം, പക്ഷെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈമാൻ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിന്റെ പൂർണ്ണത കൈവരിക്കാൻ എത്ര ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ മേഖലയും പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം തൗഹീദുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇൻഷാഅല്ലാഹ് എനിക്ക് ശേഷമുള്ള സഹോദരങ്ങൾ സംസാരിക്കും. ഇത് കേവലം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഈമാനിന്റെ പൂർണ്ണത, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഓരോരോ കാര്യവും എടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്റെ ഇസ്ലാമിന്റെ പൂർണ്ണത ഞാൻ കൈവരിച്ചു. മലക്കുകളിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്റെ ഈമാനിന്റെ ഇസ്ലാമിന്റെ പൂർണ്ണത ഞാൻ കൈവരിച്ചിട്ടുണ്ടോ? കിതാബുകളിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്റെ ഇസ്ലാമിനുള്ള പൂർണ്ണത ഞാൻ കൈവരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓരോരോ കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ കുറവാണെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവുക. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ കേവലം വാദങ്ങളും നസീഹത്തുകളും ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ ഒഴിവാക്കാനല്ല, മറിച്ച് അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും അത് കാരണമായിട്ട് നമ്മുടെ ഇസ്ലാമിന്റെ ഒരു പൂർണ്ണതയിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലെത്താൻ നമ്മൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ മഹാന്മാരായ സഹാബികൾ പലതരത്തിലും പറഞ്ഞത്. എന്ന് ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അൽ ഇസ്ലാമു സമാനിയതു അസ്ഹും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും എട്ട് വശങ്ങളാണ്. ഇസ്ലാമിന്റെ പ്രധാനമായും എട്ട് വശങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, അസ്സലാത്തു സഹ്മുൻ, അതിൽ ഒരു ഭാഗം നമസ്കാരമാണ്. അസ്സകാത്തു സഹ്മുൻ, അതിൽ ഒരു ഭാഗം സകാത്താണ്. അസ്സൗമു സഹ്മുൻ, അതിൽ ഒരു ഭാഗം നോമനുഷ്ഠിക്കലാണ്. അൽ ഹജ്ജു സഹ്മുൻ, അതിലൊരു ഭാഗം ഹജ്ജാണ്. അൽ ഉംറത്തു സഹ്മുൻ, അതിലൊരു ഭാഗം ഉംറയാണ്. അൽ ജിഹാദു സഹ്മുൻ, അതിലൊരു ഭാഗം ജിഹാദാണ്. അൽ അംറു ബിൽ മഅറൂഫി സഹ്മുൻ, അതിലൊരു ഭാഗം നന്മ കൽപ്പിക്കലാണ്. വൻ നഹ്യു അനിൽ മുൻകരി സഹ്മുൻ, അതിൽ ഒരു ഭാഗം അവസാനത്തെ ഭാഗം തിന്മ നിരോധിക്കലാണ്. മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്ന കൽപ്പനയുടെ താഴെ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം എന്താണ്? ഈ എട്ട് കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്ന ഈ എട്ട് വിഷയങ്ങൾ നമ്മൾ എത്രത്തോളം പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട്? ഒന്നാമത്തെ കാര്യം എന്താണ്? അസ്സലാത്തു, നമസ്കാരം. നമസ്കാരം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമസ്കാരത്തിൽ എത്ര ആൾക്കാർക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇന്ന് പല ആൾക്കാരും നമസ്കാരം ഒഴിവാക്കുന്നവരുണ്ട്, എത്രയോ ആൾക്കാർ നമസ്കാരം ഒഴിവാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ അത്തരത്തിൽ നമസ്കാരം ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, നമസ്കാരം ഒഴിവാക്കിയവന്റെ ഹുക്കും എന്താ? നമസ്കാരം ഒരു വക്ത് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ്. ഒരു വക്ത് നമസ്കാരം മടി കാരണം അവൻ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ്. ചില ആൾക്കാർ പറയും കാഫിറൊന്നാവൂല എന്ന്. ചില ആൾക്കാർ പറയും, അവരോട് പറയാനുള്ളത് ഇമാം ലാലിക്കായി റഹിമഹുള്ള പറയുന്ന വാക്കാണ്. നമസ്കാരം ഒഴിവാക്കിയവന്റെ വിഷയത്തിലുള്ള തർക്കം എന്താ? അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. അവന് കൂലി കൂടുതലാണോ ലഭിക്കുക കുറവാണോ ലഭിക്കുക എന്നല്ല, മറിച്ച് അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. ആ ഒരു വിഷയം തന്നെ, ആ ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ അതിന്റെ ഗൌരവം മനസ്സിലാക്കാൻ നമ്മൾക്ക് മതിയായതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ ഇസ്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നമസ്കാരത്തിൽ എത്രയോ അധികം അലസത കാണിക്കുന്നു. നമസ്കാരത്തിൽ ഒരു ശ്രദ്ധയും ഇന്ന് പല ആൾക്കാർക്കും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ ആൾക്കാരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക, നമസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം എനിക്ക് പൂർത്തീകരിക്കാൻ, ഇസ്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദു അല്ലദി ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ കാഫിറീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള വ്യത്യാസം കരാറ് തന്നെ നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് എത്ര ആൾക്കാർ നമസ്കാരം ഒഴിവാക്കുന്നുണ്ട്? മുസ്ലിം നാമധാരികൾ തന്നെ, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നവർ തന്നെ എത്രയോ ആൾക്കാർ നമസ്കാരം ഒഴിവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം ഒഴിവാക്കിയാൽ ഈമാനിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പൂർണ്ണത പോയിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനം പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മളിതൊക്കെ ഗൗരവത്തോടുകൂടി എടുക്കണം.
ഗൗരവത്തിൽ നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ, ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ അനുജന്മാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. നമസ്കാരം ഒഴിവാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു വിഷയമല്ല, കാതറാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമസ്കാരം ഒഴിവാക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, ഫഖല സമിം ബഅദിഹിം ഖൽഫ് അള്ളാഉ സ്സലാത്ത് വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ചില ആൾക്കാർ നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് നടക്കും, നമസ്കാരത്തിൽ ഒരു ശ്രദ്ധയും അവരെ കാണിക്കുകയില്ല, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് അലസതയാണ്, നമസ്കാരം അതിന്റെ സമയത്ത് അവർ നമസ്കരിക്കുകയില്ല. കാരണമില്ലാതെ നമസ്കാരം ഒഴിവാക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് അല്ലാഹു അസ്സ വജൽ ഖുർആനിൽ പറയുന്നു, അവർക്ക് കണ്ടുമുട്ടാനുള്ളത് ഗയ്യാണ്, അവർക്ക് കണ്ടുമുട്ടാനുള്ളത് ഗയ്യാണ്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഗയ്യ എന്ന് പറഞ്ഞാൽ വാദിൻ ഫീ ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വരയാണ്, നരകത്തിലുള്ള ഒരു താഴ്വരയാണ്. ബഈദുൽ ഖഅർ ഖബീസു തഅം, എന്താണ് അതിന്റെ വിശേഷത, എന്താണ് അതിന്റെ വിശേഷണം? ബഈദുൽ ഖഅർ, വളരെയധികം ആഴമുണ്ട് അതിന്. ഖബീസു തഅം, വളരെ മോശമായ രുചിയാണ്, വളരെ മോശമായ രുചിയാണ്. നമസ്കാരത്തിൽ അലസത കാണിക്കുന്ന ആൾക്കാർ ഗയ്യിൽ പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഇനി നമ്മൾ ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? നമ്മൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം, ജമാഅത്ത് നമസ്കാരം, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് പല ആൾക്കാരും ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെയധികം അലസത കാണിക്കുന്നവരാണ്, ജമാഅത്തിന് പങ്കെടുക്കാത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ നിദാഅ ഫലം യഅതീ ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രി. ഇമാം ഇബ്നു മാജയും ദാറുഖുത്നിയും റഹിമഹുമുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും ബാങ്ക് കേട്ടിട്ട് നമസ്കാരത്തിന് പോയിട്ടില്ല എങ്കിൽ, അവന് ഒരു കാരണവുമില്ലാതെയാണ് അവൻ നമസ്കാരം ഒഴിവാക്കുന്നതെങ്കിൽ അവന് നമസ്കാരമേ ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് ജമാഅത്ത് നമസ്കാരം. ഒരു സഹാബി, അന്ധനായ സഹാബി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകനെ, മസ്ജിദിലേക്ക് വരുമ്പോൾ എന്റെ കൈ പിടിക്കാൻ ആരുമില്ല, വഴിയൊക്കെ ആകെ ഇരുട്ടാണ്, എനിക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കുവാനോ സാധ്യമല്ല, എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് പ്രവാചകനെ, എനിക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ ഒരു ഇളവ് നൽകണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ജമാഅത്തിന് പങ്കെടുക്കണ്ട, വീട്ടിൽ നമസ്കരിച്ചോ. ആ സഹാബി പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഹൽ തസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ, നിന്റെ വീട്ടിൽ നീ ബാങ്ക് കേൾക്കാറുണ്ടോ? ആ സഹാബി പറഞ്ഞു, നഅം, ഞാൻ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ഫഅജിബ്, എന്നാൽ നീ ആ ബാങ്കിന് ഉത്തരം നൽകുക എന്നുള്ളത് വാജിബാണ്, നമസ്കാരത്തിന് നിർബന്ധമായി നീ പങ്കെടുക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന അലസത, നമ്മുടെ നാട്ടിൽ മസ്ജിദുകളില്ല, തൗഹീദുള്ള മസ്ജിദുകളില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കാരണമുണ്ടെന്ന് പറയാം ജമാഅത്ത് ഒഴിവാക്കാൻ. അതല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ തൗഹീദുള്ള മസാജിദുകളുണ്ട്, തൗഹീദുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജമാഅത്തായിട്ട് നമസ്കരിക്കാനുണ്ട്, എന്നിട്ടും നമ്മൾ ജമാഅത്ത് നമസ്കാരം പാഴാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ്, നമ്മുടെ ഇസ്ലാമിന്റെ വിഷയത്തിൽ നമ്മൾക്കുള്ള ദുർബലതയാണത് കാണിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ജമാഅത്ത് ഒഴിവാക്കിയിരുന്നത് രണ്ടാലൊരു വിഭാഗം മാത്രമാണ്. ഒന്ന് മരിയം, രോഗി, ഒന്ന് രോഗിയാണ്, രോഗികളാണ് ജമാഅത്ത് ഒഴിവാക്കിയിരുന്നത്. ശരീഅത്ത് നൽകുന്ന കാരണം, ശരീഅത്ത് നൽകുന്ന ആ ഒരു കാരണം അവർക്കുള്ളതിന്റെ പേരിൽ അവർ ജമാഅത്ത് ഒഴിവാക്കിയിരുന്നു. രണ്ടാമത്തെ വിഭാഗം ആരാണ്? മുനാഫിഖുൻ, കപടവിശ്വാസിയാണ്. നമസ്കാരത്തിൽ ജമാഅത്ത് ഒഴിവാക്കുക എന്നുള്ളത് കപടവിശ്വാസികളുടെ അടയാളമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിസ്സാരമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. നമ്മുടെ ഈമാനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിൽ നിഫാഖ് വന്നിട്ടുണ്ടോ? നമ്മളൊരു പക്ഷേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, ഞാൻ നിങ്ങളെക്കാളും നല്ലവനൊന്നുമല്ല, പക്ഷേ നമ്മളെല്ലാവരും ചിന്തിക്കാം, നമ്മളിൽ പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഭയം നമ്മുടെ മനസ്സിലില്ല. ഉദാഹരണത്തിന്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തത് എന്താണ്? അള്ളാഹുവെ, വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ രക്ഷിക്കണം. നമ്മളങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? ഇല്ല, പല ആൾക്കാരും ചെയ്യാറില്ല. ചെയ്യുന്നവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം, പക്ഷെ പല ആൾക്കാരും അത് ദുആ ചെയ്യാറില്ല. ഇബ്രാഹിം നബിയാണ്. അള്ളാഹുവിന് രണ്ടേ രണ്ട് ഖലീലയുള്ളൂ, അതൊന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അദ്ദേഹം ദുആ ചെയ്യാറുണ്ട്, റബ്ബി ജുനൂബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, അള്ളാഹുവെ വിഗ്രഹാരാധനയെ തൊട്ടെന്നെ രക്ഷിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യാറുണ്ട്. മഹാനായ താബിഈ ഇബ്രാഹിം അസ്സൈമി റഹിമഹുള്ള വിശദീകരിക്കുന്നു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രയധികം പേടിക്കണം, എത്രയധികം പേടിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈമാനിന്റെ അവസ്ഥയെ സംബന്ധിച്ച്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നുൽ യമാനിന്റെ അരികിൽ വന്ന് ചോദിക്കാറുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എന്നെ മുനാഫിഖുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ, എന്റെ മനസ്സിൽ കപട വിശ്വാസമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുക, ഓരോരോ ജമാഅത്ത് നമ്മുടെ ജീവിതത്തിൽ കാരണമില്ലാതെ ഒഴിവാക്കുമ്പോഴും നമ്മുടെ മനസ്സിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഈമാനിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ സഹീഹായ ഹദീസിൽ വന്നതുപോലെ തെറ്റുകൾ കാരണത്താൽ അല്ലാഹു അസ്സ വജൽ നമ്മുടെ മനസ്സിന് സീൽ വെച്ചിട്ടുണ്ടാകും. സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു പറഞ്ഞല്ലോ, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ആ ഹദീ ആ ആയത്തിന്റെ വിശദീകരണം സുനനു തിർമിദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ചില ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ കാരണം അള്ളാഹു മനസ്സിന് സീൽ വെക്കും. എത്ര നസീഹത്ത് കേട്ടാലും, എത്ര വാദങ്ങൾ കേട്ടാലും, എന്തൊക്കെ ആയത്തുകൾ കേട്ടാലും അവന്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ ജമാഅത്തിന്റെ ഫവായിലുകൾ കേട്ടു, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ മഹത്വം നമ്മൾ കേട്ടു, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി, എന്നിട്ടും നമ്മൾക്ക് ആ വിഷയത്തിൽ അലസതയുണ്ടെങ്കിൽ ഈമാനിന്റെ വിഷയത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക, എന്റെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ഞാൻ ആ ഒരു സാഹചര്യത്തിൽ മരിച്ചാൽ റബ്ബുൽ ഇജ്ജത്തിനെ കണ്ടുമുട്ടുമ്പോൾ എന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ ചിന്തകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിർബന്ധമായിട്ടും വേണം. നമ്മൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം പൂർത്തീകരിക്കുക, ഇസ്ലാമിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമസ്കാരത്തിൽ അലസത കാണിക്കാൻ പാടില്ല, ജമാഅത്ത് യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ ഓഫറുകളാണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലാ അലിസ്സലാത്തി, ആരെങ്കിലും നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വുളു ചെയ്താൽ, ഫഅസ്ബഗൽ വുളു, നല്ല രീതിയിൽ അവൻ വുളു ചെയ്തു, സുന്നത്തായ രീതിയിൽ അവൻ വുളു ചെയ്തു, തുമ്മ മശാ ഇലസ്സലാത്തിൽ മക്തൂബ, പിന്നീട് പറഞ്ഞു നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് അവൻ പോയി, ഫസല്ലാഹ മഅൽ ജമാഅ, ജമാഅത്ത് ആയിക്കൊണ്ട് അവൻ അവിടെ നിന്ന് നമസ്കാരം നിർവഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഗഫറല്ലാഹു ലഹു ദുനൂബ, എത്ര വലിയ ഓഫറാണ്, എത്ര വലിയ ഓഫറാണ് പ്രിയപ്പെട്ടവരെ. ഗഫറല്ലാഹു ലഹു ദുനൂബ, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു അസ്സ വജൽ അവന് മാഫാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. എത്ര വലിയ ഓഫറാണ്. ഇന്ന് ദുഹ്ർ നമസ്കാരത്തിന് നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത നമ്മൾ കൊണ്ടു നടന്നിരുന്നെങ്കിൽ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് നല്ലൊരു ജീവിതം നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇന്ന് അസറിന് നമ്മൾക്ക് ചാൻസ് ഉണ്ട്, മഗ്‌രിബിന് നമ്മൾക്ക് ചാൻസ് ഉണ്ട്, ഇശാക്ക് നമ്മൾക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ നിയത്ത് നമ്മുടെ മനസ്സിൽ വേണം. വീട്ടിൽ നിന്ന് ഉളു ചെയ്യുക, നല്ല രീതിയിൽ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഉളു ചെയ്യുക, മസ്ജിദിലേക്ക് നടന്നുകൊണ്ടു പോവുക. നമ്മുടെ ഉദ്ദേശം എന്താ? ഫർളു നമസ്കാരം ജമാഅത്തായിട്ട് മുസ്ലിമികളുടെ കൂടെ നമസ്കരിക്കണം എന്നൊരു ഉദ്ദേശത്തിൽ പള്ളിയിലേക്ക് പോയാൽ എല്ലാ പാപങ്ങളും അല്ലാഹു അസ്സ വജൽ മാഫാക്കി കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നമസ്കരിച്ചാൽ അല്ലാഹു പാപങ്ങൾ മാഫാക്കും. ഇത് മാത്രമാണ് അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഓഫർ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലാ ഫഅഹ്സന അൽവുദൂഅ, നല്ല രീതിയിൽ ഒരാൾ വുദൂ ചെയ്തു, തുമ്മ ഖറജ ഇലൽ മസ്ജിദ്, എന്നിട്ട് അവൻ പള്ളിയിലേക്ക് പോയി, ലാ യുഖ്രിജുഹു ഇല്ലസ്സലാ, അവന്റെ മനസ്സിൽ നമസ്കാരം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലം യഖ്തു ഖുത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ വഖുത്ത അൻഹു ബിഹാ ഖതിയ. ഓരോരോ ചവിട്ടടിക്കും അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഒരു പാപം മായ്ച്ചു കളയും, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഒരു ദറജ ഉയർത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ജിദിൽ വീട്ടിൽ നിന്ന് വുളു ചെയ്തിട്ട് മസ്ജിദിലേക്ക് ഒരു നൂറടി വെച്ചാൽ എത്ര പ്രതിഫലം നമ്മൾക്ക് ലഭിച്ചു, എത്ര പ്രതിഫലം പ്രിയപ്പെട്ടവരെ. ഓരോരോ കാല് നമ്മൾ വെക്കുമ്പോഴും നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കുകയാണ്, ഓരോരോ കാല് നമ്മൾ വെക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദറജ ഉയർത്തുകയാണ്. ഇങ്ങനെ വലിയ വലിയ ഓഫറുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകി, അവിടെ തീർന്നിട്ടില്ല. അതിനുശേഷം പറയുന്നു, ഫഇദാ സല്ലാ, ഇനി അവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ലം യസലിൽ മലായികതു തുസല്ലി അലൈഹി മാദാമ ഫീ മുസല്ലാ, നമസ്കാരത്തിന് ശേഷം അവന്റെ മുസല്ലയിൽ അവൻ ഇരിക്കുന്ന സമയത്തോളം അവനു വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഓഫറുകളാണ്. ഉദു ചെയ്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും, പാപങ്ങൾ മാപ്പാക്കും, മർത്തബകൾ ഉയർത്തപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നമസ്കാരത്തിന് ശേഷം നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവരെന്തു പറയും? അല്ലാഹുമ്മ സല്ലി അലൈഹി, അല്ലാഹുമ്മ അർഹമഹു, അല്ലാഹുവെ ഈ അടിമയ്ക്ക് നീ റഹ്മത്ത് ചെയ്യണം, അല്ലാഹുവെ ഈ അടിമയുടെ കാര്യം നീ ഏറ്റെടുക്കണമെന്ന് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഫർള് നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര ആൾക്കാർ ഇസ്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്? ഇത് കേവലം ഒരു വിഷയം ഒപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നതല്ല, അങ്ങനെ ആരും സംസാരം കേൾക്കാനും പാടില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഫർള് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം പൂർത്തീകരിക്കാൻ നമ്മൾക്ക് സാധിച്ചു. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അടുത്തപടി സുന്നത്ത് നമസ്കാരങ്ങൾ എല്ലാം പറയാൻ നമ്മൾക്ക് സമയമില്ല. ചില ഉദാഹരണങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ട്? പലപ്പോഴും സലഫികളാണെന്ന് പറയുന്നവർ തന്നെ, അല്ലെങ്കിൽ തൗഹീദിന്റെ വക്താക്കൾ എന്ന് പറയുന്നവർ തന്നെ സുന്നത്ത് നമസ്കാരത്തിൽ അലസത കാണിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം മഹത്വത്തോടുകൂടി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, അവർ പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മാ മിൻ അബ്ദിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ സിന്തൈ അശറത റകഅത തതവ്വ സിന്തൈ അശറത റകഅത തതവ്വ ഗൈറ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു അടിമ എല്ലാ ദിവസവും 12 റകഅത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് നൽകും. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ ഒരു വീട് നിർമ്മിക്കാൻ എത്രയോ വർഷം ജോലി ചെയ്യുന്നു ആൾക്കാർ. ദുനിയാവിൽ ഒരു വീട് നിർമ്മിക്കാൻ അതെല്ലാവർക്കും സാധിക്കും ഒരു പക്ഷേ മെനക്കെട്ടാൽ. പക്ഷേ സ്വർഗത്തിലുള്ള വീട് എന്നുള്ളത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. അതിനുള്ള മാർഗ മുവഫഖിയങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു അസ്സ വജൽ നമ്മൾക്ക് ആ തൗഫീഖ് നൽകിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം, പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാൽ നമ്മൾ പാഴാക്കാൻ പാടില്ല. ഏതാണ് ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം? ഉമ്മു ഹബീബയുടെ ഹദീസിൽ തന്നെ ഇമാം തിർമിദി റഹിമഹുള്ള വിശദീകരിക്കുന്നതായി ഹദീസിൽ തന്നെ കാണാം. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ളുഹറിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഇശാക്ക് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് 2. ഇങ്ങനെ മൊത്തത്തിൽ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആരെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു ഭവനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര മിനിറ്റ് വേണം നമ്മൾക്ക്? കൂടി വന്നാൽ 12 മിനിറ്റ്, അല്ലെങ്കിൽ 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് മതി നമ്മൾക്ക്. അല്ലാഹു നമ്മൾക്ക് ഓഫർ നൽകുന്നത് ഒരു വീട് സ്വർഗത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വീട്. പ്രിയപ്പെട്ടവർ, ഇതൊന്നും നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. എത്ര വലിയ ഓഫറുകളാണ്! സഹാബികൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടാൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഅ്മിനീങ്ങൾ പരസ്പരം മത്സരിക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നു. ഇതിനാണ് നമ്മൾ മത്സരിക്കേണ്ടത്, ദുനിയാവരല്ല മത്സരിക്കേണ്ടത്. അവൻ ഒരു വീടുണ്ടാക്കിയാൽ അതിനേക്കാളും വലിയ വീടുണ്ടാക്കണം എന്നല്ല, മറിച്ച് അവൻ ഒരു ദിവസം 12 റക്അത്ത് നമസ്കരിച്ചാൽ ഞാനും നമസ്കരിക്കും 12, ഞാൻ ഒരിക്കലും ആ വീട് പാഴാക്കില്ല എന്നൊരു തീരുമാനം, അതിൽ നമ്മൾ മത്സരിക്കണം. അതിനാണ് മത്സരിക്കേണ്ടത്, അതാണ് മത്സരിക്കാൻ അർഹതപ്പെട്ടത്. ഈ ദുനിയാവിൽ നശിച്ചു പോകുന്ന ചരക്കുകൾക്ക് വേണ്ടി നമ്മൾ മെനക്കെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പാഴാകുന്നത് അള്ളാഹുവിന്റെ ആഹ്റമാണ്, എപ്പോഴും ജീവിച്ചിരിക്കാനുള്ള ഒരു ലോകമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധ പുലർത്തുക. അതേപോലെ തന്നെ ഇന്ന് പല ആൾക്കാരും ഒഴിവാക്കിയിരിക്കുന്ന ഒരു നമസ്കാരമാണ് വിത്ര നമസ്കാരം. വിത്ര നമസ്കാരം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുള്ള പറയുന്നു, മൻ തറക അൽവിത്ര ഫഹുവ റജുലു സൂഇൻ, ആരെങ്കിലും വിത്ര നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ മോശപ്പെട്ടവനാണ്. വിത്ര നമസ്കാരം ഒഴിവാക്കുന്നവൻ മോശപ്പെട്ടവനാണ്. നിങ്ങൾക്കറിയാം, ഹനഫി മദ്ഹബിൽ വിത്ര നമസ്കാരം വാജിബാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് വിത്ര നമസ്കാരം വാജിബാണ്. അത്രയും അധികം ഗൗരവം ഉലമാക്കൾ വിത്ര നമസ്കാരത്തിന് നൽകുന്നുണ്ട്. വിത്ര നമസ്കാരം വാജിബല്ല, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സുന്നത്താണ്, സുന്ന മുഅക്കദയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ആൾക്കാർ ജീവിതത്തിൽ വിത്ര നമസ്കരിക്കുന്നുണ്ട്. പലപ്പോഴും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വിത്ര നമസ്കാരം ഒഴിവാക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാൽ നമ്മളത് പാഴാക്കാൻ പാടില്ല. ഫറള് നമസ്കാരങ്ങളിൽ നമ്മൾ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ര നമസ്കാരത്തിന്റെ സമയം നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈലി ഫല്യൂതിർ അവ്വല, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങിയാൽ എഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു തോന്നൽ അവൻക്കുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ വിത്ര നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഒരു പേടിയുണ്ട്, ആർക്കെങ്കിലും ഉറപ്പുണ്ട്, എന്തായാലും എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കും, അങ്ങനെയാണെങ്കിൽ രാത്രിയുടെ അവസാന ഭാഗത്താണ് വിത്ര നമസ്കരിക്കൽ ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന സ്വലാത ആഖിറിൽ ലൈലി അഫ്ളൽ, രാത്രിയുടെ അവസാന ഭാഗത്തുള്ള നമസ്കാരമാണ് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിത്ര നമസ്കാരം നമ്മൾ അലസത കാണിക്കാൻ പാടില്ല. ഒരു കാരണവശാൽ നമ്മൾ അലസത കാണിക്കരുത്. എപ്പോഴാണ് വിത്രന്റെ സമയം തുടങ്ങുക? ഐഷാ നമസ്കാരം എപ്പോഴാണോ നിർവഹിക്കുന്നത് അത് മുതലാണ് വിത്രന്റെ സമയം ആരംഭിക്കുക. എപ്പോഴാണ് നമ്മൾ ഐഷാ നമസ്കാരം നിർവഹിക്കുന്നത്? ഇപ്പോൾ ഒരാൾ യാത്രക്കാരനാണ്, മഗ്‌രിബിന്റെ കൂടെ ഐഷാ നമസ്കരിച്ചു, അങ്ങനെയാണെങ്കിൽ അവന്റെ വിത്രന്റെ സമയം അവൻ ഐഷാ നമസ്കരിച്ച മുതൽ തുടങ്ങും. അവൻ ഐഷാ നമസ്കരിച്ച മുതൽ അവന്റെ വിത്ര നമസ്കാരത്തിന്റെ സമയം തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിത്ര നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ഫളായിലുകളും മഹത്വങ്ങളും പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. സമയം കുറവായതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിത്ര നമസ്കാരം നമ്മൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഇങ്ങനെയുള്ള ക്വാളിറ്റികളാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. വിത്രന്റെ ഏറ്റവും കുറഞ്ഞ പൂർണ്ണരൂപം എന്താണ്? ഏറ്റവും കുറഞ്ഞ പൂർണ്ണരൂപം മൂന്ന് റക്അത്താണ്. ഏറ്റവും കുറഞ്ഞ പൂർണ്ണമായ രൂപം മൂന്ന് റക്അത്താണ്. അത് രണ്ട് രീതിയിൽ നമ്മൾക്ക് നമസ്കരിക്കാം. ഒന്നിക്കൽ ആദ്യം രണ്ട് റക്അത്ത് നമസ്കരിക്കുക, തശഹ്ഹുദിൽ ഇരിക്കുക, അത്തഹിയാത്ത് ചൊല്ലിയതിന് ശേഷം സലാം വീട്ടുക, അതിനുശേഷം ഒരു റക്അത്ത് നമസ്കരിക്കുക, അത്തഹിയാത്ത് പറയുക, സലാം വീട്ടുക. അല്ലെങ്കിൽ മൂന്ന് റക്അത്തും ഒന്നായിട്ട് നമസ്കരിക്കുക, ഒന്നാമത്തെ റക്അത്ത് നമസ്കരിക്കുക, രണ്ട് നമസ്കരിക്കുക, തശഹ്ഹുദിൽ ഇരിക്കാൻ പാടില്ല, മൂന്നാമത്തേതിൽ തശഹ്ഹുദിൽ ഇരിക്കുക, സലാം വീട്ടുക. ഈ രണ്ട് രീതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിത്രന്റെ വിഷയത്തിൽ അലസത കാണിക്കാൻ പാടില്ല. ഏതാണ് നമ്മൾ വിത്ര നമസ്കാരത്തിൽ ഓതേണ്ടത്? ഇമാം നസാഇ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹ് ഇസ്മ റബ്ബികൽ അഅലാ എന്ന സൂറ ഓതണം. സബ്ബിഹ് ഇസ്മ റബ്ബികൽ അഅലാ. രണ്ടാമത്തേത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. മൂന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്. ഈ മൂന്ന് സൂറത്തുകളാണ് വിത്ര നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായിട്ടുള്ളത്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിങ്ങളോട് ഓർമ്മിപ്പിച്ച കാര്യം എന്താ? നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഈമാനിന്റെ പൂർണ്ണത കൈവരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പന ഈ ഒരു വിഷയത്തിൽ പൂർത്തീകരിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചില്ല എങ്കിൽ ഇപ്പൊ നമ്മൾ തീരുമാനമെടുക്കുക. നാളെ മുതലല്ല, ഈ ഒരു സെക്കൻഡ് മുതൽ തീരുമാനമെടുക്കുക, ഇൻഷാ അള്ളാഹ് എന്റെ ഫറള് നമസ്കാരം ഞാൻ ആകെ ഒന്ന് മാറ്റും. ജമാഅത്ത് ഇൻഷാ അള്ളാഹ് ഒരു കാരണവശാലും ഞാൻ പാഴാക്കുകയില്ല. നമസ്കാരത്തിൽ ഒരു കാരണവശാലും ഞാൻ അലസത കാണിക്കുകയില്ല. സുന്നത്ത് നമസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഇൻഷാ അള്ളാഹ് ഒരു ദിവസം പന്ത്രണ്ടര കഅഅത്ത് മുഅക്കദായ സുന്നത്ത് നമസ്കാരം ഞാൻ നമസ്കരിക്കും. വിത്ര നമസ്കാരം ഇൻഷാ അള്ളാഹ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പാഴാക്കുകയില്ല. തുടങ്ങിയ ഉറച്ച തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക. സ്വീകരിച്ചാൽ മാത്രം പോരാ, നമ്മൾ ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞ എന്താ? നമസ്കാരം, അതാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തേത് അസ്-സകാത്തു സഹ്മുൻ. ഇസ്ലാം പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? സകാത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം നമ്മൾ പൂർത്തീകരിക്കുക. പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക സകാത്തിന്റെ വിഷയത്തിൽ. സകാത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിരിക്കുന്ന അവസ്ഥ നമ്മുടെ സമ്പത്തിന് വന്നാൽ സകാത്ത് നിർബന്ധമായും കൊടുക്കുക. ഇന്ന് പല ആൾക്കാരും ഈ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. പല ആൾക്കാരും വീഴ്ച വരുത്താറുണ്ട്. ചില ആൾക്കാർ സകാത്തിന്റെ ഹൗല് കണക്കാക്കുന്നത് സൂര്യന്റെ മാസം അനുസരിച്ചാണ്. പ്രിയപ്പെട്ടവരെ, അറബി കലണ്ടറാണ് നമ്മൾ നോക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹിജ്രി കലണ്ടറാണ് നമ്മൾ നോക്കേണ്ടത്. ഹിജ്രി കലണ്ടറുകൾ അനുസരിച്ചാണ് നമ്മൾ സകാത്ത് പുറത്തു കൊടുക്കേണ്ടത്. ആ ഒരു വിഷയം എപ്പോഴും നമ്മൾ ഗൗരവത്തിലെടുക്കണം. സകാത്തിൽ പല ആൾക്കാരും ഇന്ന് അലസത കാണിക്കാറുണ്ട്. ചില ആൾക്കാർ സകാത്ത് കൊടുക്കാറില്ല, ചില ആൾക്കാർ കച്ചവടത്തിന്റെ സകാത്ത് കൊടുക്കില്ല, ചില ആൾക്കാർ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ സകാത്ത് കൊടുക്കില്ല. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വാജിബാക്കിയിരിക്കുന്ന ഈ സകാത്ത് നിർബന്ധമായി നമ്മൾ നൽകുക. ഇതൊരിക്കലും നമ്മുടെ ഔദാര്യമല്ല. ചില ആൾക്കാര് സകാത്ത് കൊടുക്കുമ്പോ ഭയങ്കര ഒരു പൊങ്ങച്ചത്തിലാണ് കൊടുക്കാറ്. സകാത്ത് എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. നമ്മൾ സദഖയാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സകാത്തിന് ശേഷം ഒന്നാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ അത് ഔദാര്യം എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ ഒരു തെറ്റില്ലെന്ന് പറയാം. അതും ഔദാര്യമല്ല, എന്നാലും ഭാഷാപരമായി തെറ്റില്ലെന്ന് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ സകാത്ത് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ഫളാണുള്ളത്? സകാത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായി ബാധ്യതയാക്കിയതാണ്. സകാത്ത് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മനഅ ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനഉൽ ഖത്റ മിനൽ സമാ. ഏതെങ്കിലും ഒരു സമുദായം സകാത്ത് കൊടുക്കാതിരുന്നാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മഴ ലഭിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നിർത്തി വെക്കാനുള്ള ഒരു സബബാണ് സകാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം വളരെയധികം ഗൗരവത്തിൽ നമ്മൾ കാണണം. സകാത്തിന്റെ വിഷയത്തിൽ യാതൊരു കാരണവശാലും ഒരു അലസത നമ്മൾ കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു മൂന്നാമതായിട്ട് പറയുന്നു, അസ്സൗമു സഹ്മുൻ, നോമ്പ് എന്നുള്ളത് അതിന്റെ നല്ലൊരു ഭാഗമാണ്. നോമ്പ് എന്നുള്ളത് ഇസ്ലാമിന്റെ നല്ലൊരു ഭാഗമാണ്. അത് റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പാണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ള സുന്നത്ത് നോമ്പാണെങ്കിലും ഇതൊക്കെ നമ്മൾക്കൊരു പങ്കുണ്ടാവണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ എട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഇതിലൊക്കെ ഓരോരോ നസീബ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതിൽ നസീബില്ലായെങ്കിൽ അത് മോശപ്പെട്ടവന്റെ അടയാളമാണ്. നോമ്പിന്റെ വിഷയത്തിൽ എത്രയോ മഹത്വങ്ങൾ നോമ്പിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബാഅദല്ലാഹു ബിദാലിക അൽയൗം വജ്ഹഹു അനിൽ നാരി 70 ഖലീഫ. അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ 70 വർഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നരകത്തിൽ നിന്ന് വിദൂരമാക്കും. 70 വർഷത്തെ വഴിദൂരം അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകാത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഇസ്ലാം പൂർത്തീകരിക്കുക, സോമിന്റെ വിഷയത്തിൽ ഇസ്ലാം പൂർത്തീകരിക്കുക. അതിനുശേഷം പറഞ്ഞു, അൽ ഹജ്ജു സഹ്മുൻ വൽ ഉംറത്തു സഹ്മുൻ. ഹജ്ജും ഉംറയും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അതിൽ നമ്മൾ ഇസ്ലാം പൂർത്തീകരിക്കുക. ഇവിടെ നമ്മൾ ഗൗരവമായ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾക്ക് രണ്ട് രീതിയിൽ ഗുരുതരമായ പാപങ്ങൾ ഹജ്ജിലും ഉംറയിലും സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഹജ്ജ് ചെയ്യാത്തവർ, അതേപോലെ തന്നെ ഉംറ ചെയ്യാത്തവർ. ഹജ്ജും ഉംറയും ശരീഅത്തിൽ വാജിബാണ്. ഹജ്ജ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ്. ഉംറ എന്നുള്ളത് ശരീഅത്തിൽ വാജിബാണ്. ഇമാം ബുഖാരി റഹിമഹുള്ളയൊക്കെ സഹീഹുൽ ബുഖാരിയിൽ അധ്യായം തന്നെ കൊണ്ടുവന്നതുപോലെ ഹജ്ജ് ഉംറ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വാജിബായ കാര്യമാണ്. ജനങ്ങൾ കാണിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഹജ്ജും ഉംറയും ചെയ്യാതിരിക്കുക. ഹജ്ജും ഉംറയും ചെയ്യാതിരിക്കുക. ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട്, അവർക്ക് വലിയ ആവശ്യത്തിലധികമുള്ള വീടുണ്ടാകും, ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാത്തത്? സമ്പത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വാഹനം വിട്ടിട്ട് ഹജ്ജ് ചെയ്യണം. ആവശ്യത്തിലധികം അവൻ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വിടണം, വിൽക്കണം ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പല ആൾക്കാർക്കും ഇന്ന് സമ്പത്തുണ്ട്, പക്ഷെ അവർ ഹജ്ജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നില്ല. അത്തരക്കാർ കുറ്റക്കാരാണ്. ആ ഒരു അവസ്ഥയിൽ അവർ മരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവരൊരു പക്ഷേ മറുപടി പറയേണ്ടി വരും. ആ ഒരു വിഷയം ഗൗരവത്തിൽ നമ്മൾ കാണണം. രണ്ടാമത്തെ പാപം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്? ഇന്ന് പല ആൾക്കാരും ഹജ്ജും ഉംറയും ഒരു ടൂറായിട്ടാണ് കാണുന്നത്. ഹജ്ജും ഉംറയും ഒരു ടൂറാണ്. പ്രത്യേകിച്ച് ഉംറ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും അവിടെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു രീതിയിലാണോ നമ്മൾക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, ആ ഒരു രീതിയൊക്കെ പൂർണ്ണമായും മറന്നുകൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും പ്രവർത്തിക്കാറ്. നിങ്ങൾ മസ്ജിദിന്റെ മുന്നിൽ പോയ ആൾക്കാരാണെങ്കിൽ അവിടെ പല കാഴ്ചകളും കാണാൻ വേണ്ടി സാധിക്കും. നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവിടെ എത്തിയിട്ട് ഫോട്ടോയിൽ ചുവലായ ആൾക്കാർ, കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്തുകൊണ്ട് തന്റെ നാട്ടിലുള്ള ആൾക്കാർക്കും അതിന്റെ വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ട് ഉംറ ചെയ്യുന്ന ആൾക്കാർ, തവാഫ് ചെയ്യുന്ന ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഗുരുതരമായ പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഇത്ര മഹത്തമായ ഒരു ഇബാദത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉംറയും ഹജ്ജും ചെയ്യുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ വേണ്ടി സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിട്ടുകൂടി ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഇസ്ലാമിന് എങ്ങനെ പൂർണ്ണത വന്നെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെയും ഉംറയുടെയും വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടി കാണുക. ഹജ്ജ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ അവർക്ക് അറിയാലോ, അവർ ഹജ്ജ് നിർബന്ധമായിട്ടും ചെയ്യുക. അതേപോലെ തന്നെ ഉംറയും ചെയ്യുക. ഉംറ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, ഉംറത്തുൽ ഇസ്ലാം നിർബന്ധമായ ഉംറ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉംറ ചെയ്യുക. അത് ചെയ്യാത്ത കാലത്തോളം നിങ്ങളുടെ ഇസ്ലാം ഉംറയുടെ വിഷയത്തിൽ പൂർണ്ണമല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാം നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് അല്ലാഹു പറയുമ്പോൾ ഓരോരോ വിഷയം നമ്മൾ എടുത്തു നോക്കുക. എന്റെ സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സകാത്തിന്റെ വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമല്ല. എന്റെ നോമ്പ് ഞാൻ അനുഷ്ഠിച്ച് തീർത്തിട്ടില്ല എങ്കിൽ നോമ്പിന്റെ വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമല്ല. എന്റെ ഉംറ ഞാൻ ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ ഉംറയുടെ വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമല്ല. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആറാമതായിട്ട് പറയുന്നു, അൽ ജിഹാദു സഹ്മുൻ, ഇസ്ലാമിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇസ്ലാമിന്റെ വലിയൊരു ഭാഗമാണ്. ഇസ്ലാമിനെതിരെ ആൾക്കാർ പറയുന്ന വിമർശനങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മോശമായിട്ട് ചിത്രീകരിച്ചു, മോശമായിട്ട് സംസാരിച്ചു, തിരുത്തി കൊടുക്കണം, അവിടെ പറഞ്ഞു കൊടുക്കണം അയാൾക്ക്. അല്ലെങ്കിൽ അല്ലാഹു അസ്സ വജല്ലയുടെ ദീനിനെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞു, അവിടെ തിരുത്തി കൊടുക്കണം. അഥവാ നമ്മൾ അങ്ങനെ തിരുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ ഒരു കുറവാണത്. الله سبحانه وتعالى പറഞ്ഞു, യാ അയ്യഹ النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن. യാ അയ്യഹ النبي, അല്ലയോ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, قل لأزواجك, താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക, പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുക, വനിസായിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തിന്? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ വസ്ത്രം അവർ ശരീരത്തിൽ ഇട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, ലാ യുഗ്ഹിർന ഷൈഅൻ മിൻ അസ്സീനതി ലിൽ അജാനിബ്, അന്യ പുരുഷന്മാർക്ക് ഒരു തരത്തിലുള്ള ഭംഗിയും പ്രകടിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. അപ്പോൾ ഹിജാബിന്റെ ഒന്നാമത്തെ നിബന്ധന എന്താണ്? ശരീരം മൊത്തത്തിൽ മറയണം. രണ്ടാമത്തെ നിബന്ധന എന്താണ്? അല്ലാ യകൂന സീനതൻ ഫീ നഫ്സിഹി, ധരിക്കുന്ന വസ്ത്രം അത് തന്നെ ഭംഗി തോന്നിപ്പിക്കുന്നതാവാൻ പാടില്ല. ഇന്ന് ചില ആൾക്കാർ പറഞ്ഞു ധരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവ് കളറായിരിക്കും, റെഡ് കളറൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫർദ് ധരിക്കും. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുൻ, അവർ അവരുടെ ഭംഗിയെ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഹിജാബിന്റെ രണ്ടാമത്തെ നിബന്ധന എന്താണ് ശരീഅത്തിൽ? ആ വസ്ത്രം ഭംഗിയെ തോന്നിപ്പിക്കുന്നതാവാൻ പാടില്ല. മൂന്നാമത്തേത്, അല്ലാ യകൂന ശഫാഫൻ, അകം കാണുന്ന രീതിയിൽ നേർത്ത വസ്ത്രമാവാൻ പാടില്ല. ഹിജാബ് ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട ഒരു ശബ്ദം എന്താണ്? അകം കാണുന്ന വസ്ത്രമാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയകൂനു ഫീ ആഖിരി ഉമ്മതി നിസാഉൻ, അവസാന കാലമായാൽ ചില സ്ത്രീകൾ വരും, കാസിയാതുൻ ആരിയാതുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നരാണ്. അവരുടെ വാസസ്ഥലം എന്താണ്? അല്ലെങ്കിൽ അവർക്ക് അവസാനം ലഭിക്കുക എന്താണ്? ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദു റീഹഹ, അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ദുൽ ബർ അൽ അന്ദലുസി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അറാദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഒരു വിഭാഗം സ്ത്രീകളെയാണ്, അല്ലവാതി യൽബസ്ന മിന സിയാബി ഷൈഅൽ ഖഫീഫ് അല്ലദീ യസിഫ്, ശരീരത്തിന്റെ തൊലി കാണുന്ന അല്ലെങ്കിൽ നിറം മനസ്സിലാക്കി തരുന്ന വസ്ത്രം ധരിക്കുന്ന ആൾക്കാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അവർ നഗ്നരെ പോലെയാണ്, അവർ നഗ്നരെ പോലെ തന്നെയാണ്, അവർ പേരിനൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തൻവീറുൽ ഹവാരിക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ദുൽ ബർ ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹിജാബിന്റെ മൂന്നാമത്തെ നിബന്ധന എന്താണ്? ശരീരത്തിനെ വിശേഷിപ്പിക്കുന്ന ഹിജാബ് ഷറഈ അല്ല. ശരീരത്തിനെ വിശേഷിപ്പിക്കുന്ന ഹിജാബ് ഒരിക്കലും ഇസ്ലാമികപരമായ ഹിജാബല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ, അല്ലാ യകൂന വസ്വാതൻ ബൽ ഫൗഫാവൻ, ശരീരത്തിന് ഇറങ്ങിയിരിക്കുന്ന ഹിജാബ് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ശരീരത്തിന്റെ ഒരുപക്ഷെ അകത്തുള്ളതൊന്നും കാണണമെന്നില്ല, പക്ഷേ ശരീരത്തിന്റെ ശരിക്കും വിശേഷിപ്പിക്കുന്നതായിരിക്കും, വയ്യഹായിരിക്കും, അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. വലിയ ഫൽഫാദായിരിക്കണം എന്ന് പറഞ്ഞാൽ വിശാലമായതായിരിക്കണം. അതാണ് മുസ്ലിം സ്ത്രീക്ക് ശരീഅത്ത് പറഞ്ഞു കൊടുക്കുന്ന ഹിജാബ്. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് പറഞ്ഞു കൊടുക്കുന്ന ഹിജാബ് അതാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയെ കട്ടിയുള്ള ടൈറ്റായ ഒരു വസ്ത്രം ധരിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതായി ഇമാം റിയാ അൽ മഖ്ദസി അദ്ദേഹത്തിന്റെ അൽ അഹാദീദുൽ മുഖ്താറയിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ശരീരത്തിന്റെ വിടവുകൾ കാണുന്ന രീതിയിലുള്ള ഹിജാബ് ധരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല. അതേപോലെ തന്നെ ഹിജാബിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ, അല്ലാ തകൂന മുതതയ്യിബ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങുന്ന സമയത്ത് യാതൊരു കാരണവശാലും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അത് ഇസ്ലാം വിലക്കുന്നതാണ്. അൻ അബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യുമ മർഅത്തിൻ ഇസ്തഅതറത് ഫമറത അലാ ഖൗമിൻ ലിയജിദൂ റീഹഹ ഫഹിയ സാനിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ത്രീ പുറത്തിറങ്ങി അവളുടെ സുഗന്ധം, അവരുപയോഗിച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ പുരുഷന്മാർ അതിന്റെ മണം പിടിക്കുകയാണെങ്കിൽ അവൾ വ്യഭിചാരിയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളിലേക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞതായി സൈനബ് അസ്സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇദാ ഖറജത് ഇഹ്ദാകുന്ന ഇലൽ മസ്ജിദ് ഫലാ തഖറബന്ന തീബ. നിങ്ങൾ ആരെങ്കിലും മസാജിദുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ചില സ്ത്രീകളെ പലപ്പോഴും അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്, കുടുംബക്കാരാണെങ്കിലും അവരോടൊക്കെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഫർദ്ദക്ക് എന്തോ ഒരു സ്മെല്ലുണ്ട്, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പറ്റൂല, അതൊക്കെ ന്യായീകരണങ്ങളാണ്. ഒന്നിക്കൽ ഒന്നിലധികം ഫർദ്ദ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ ഫർദ്ദ എന്നെ അലക്കിയതിനു ശേഷം എടുക്കുക. അതല്ലാതെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് സുഗന്ധ ദ്രവ്യങ്ങൾ പെർഫ്യൂംസ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. മറിച്ച് അത്തരക്കാർ പുറത്തേക്ക് ഇറങ്ങി അതിൽ പുരുഷന്മാർ ആസ്വദിക്കുകയാണെങ്കിൽ അവർ വ്യഭിചാരിയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇബ്നു ദഖീഖ് അൽഇന്ദ് റഹിമഹുള്ളാഹ് ഈ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഫീഹി ഹുർമതു തത്വയ്യിബ് അലാ മുരീദതിൽ ഖുറൂജി ഇലൽ മസ്ജിദ് ലിമാ ഫീഹി മിൻ തഹ്രീകി ദാഇയതി ശഹ്വതിൽ റിജാൽ. മസാജിദുകളിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. അപ്പോൾ പിന്നെ ടൗണിൽ പോകുമ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ദിവസം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ ഇത്തരത്തിൽ പെർഫ്യൂംസ് ഉപയോഗിച്ച് പള്ളിയിലേക്ക് വരുന്നത് കണ്ടു. അബൂ ഹുറൈറ ചോദിച്ചു, നീ പള്ളിയിലേക്കാണോ പോകുന്നത്? അവര് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് ഇത് വിലക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയതിനു ശേഷം വസ്ത്രം മാറ്റുക എന്നിട്ട് മസ്ജിദിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്നും തിരിച്ചയച്ചതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള പെർഫ്യൂംസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഹിജാബിൽ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ അഥവാ ഹിജാബിലില്ല എങ്കിൽ അത് ശറഈയായ ഹിജാബല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നൊരു കാരണമുണ്ട്, ഫർദ്ദ തന്നെ ധരിക്കണമെന്നില്ലാലോ, ശരീരം മൊത്തത്തിൽ പറഞ്ഞാൽ പോലെ എന്ന് പറഞ്ഞിട്ട് ചുരിദാറൊക്കെ ഇട്ട് പുറത്തേക്ക് പോകും. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അത് ബാക്കിയുള്ള ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി കാരണമാകും, ബാക്കിയുള്ള ആൾക്കാർക്ക് ആകർഷണത്തിന് അത് കാരണമാകും. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം അവർ ശ്രദ്ധിക്കണം. അവർ ധരിക്കുന്ന വസ്ത്രം എന്നുള്ളത് ശറഈയായ വസ്ത്രമായിരിക്കണം. അള്ളാഹു പറഞ്ഞു, വലായുബദീന സീനതഹുൻ, അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ യാതൊരു കാരണവശാലും ഭംഗി കാണിക്കാൻ പാടില്ല. ഈ വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ ഹിജാബിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ഇസ്ലാമിനെതിരായി സംസാരിക്കുന്ന പതിവാക്കിയ ആൾക്കാർ ഒരു ശുഭത്ത് കൊണ്ടുവരും, എന്താണ്, കറുത്ത ഫർദ്ദയാണ് ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുക, കറുത്ത ഫർദ്ദയാണ് ഏറ്റവും അധികം ഫിസറ ഉണ്ടാക്കുക. ഇത് പിശാജ് കൊണ്ടുവരുന്ന ശുഭഹത്താണ്, പിശാജ് ഇട്ടുകൊടുക്കുന്ന ശുഭഹത്താണ്. ശരിയായിട്ട് പറയുന്നത് പോലെ കറുത്ത ഫർദ്ദ അല്ലെങ്കിൽ ശരിയായിട്ട് പറയുന്നത് പോലെയുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഫർദ്ദ ധരിക്കുകയാണെങ്കിൽ അവളെക്കാളും സുരക്ഷിതയായിട്ട് വേറൊരു സ്ത്രീക്കും നിൽക്കാൻ സാധ്യമല്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഈ ഫർദ്ദകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നു, അത് കാരണം അവർക്ക് ലഭിക്കുന്ന ഇജ്ജത്തും അവർക്ക് ലഭിക്കുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശുഭഹത്തുകൾ കൊണ്ടുവരുന്നത് പിശാചിന്റെ ഏർപ്പാടാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ട് ഏത് രീതിയിലാണോ വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ ഒരു രീതി നമ്മളെപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ ഇന്ന് ജനങ്ങൾക്കിടയിൽ അധികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആണും പെണ്ണും കൂടിക്കലത്. ഇത് ഇസ്ലാം ശക്തമായിട്ട് വിലക്കിയതാണ്. ധാരാളം ഹദീസുകൾ കാണാം. നമസ്കാരത്തിന്റെ സമയത്ത് പോലും ആണിന്റെ സ്വത്ത് പെണ്ണിന്റെ സ്വത്ത് രണ്ടും വേർതിരിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണിന്റെ സ്വത്ത് പള്ളിയുടെ മുൻഭാഗത്താണെങ്കിൽ പെണ്ണിന് ഏറ്റവും നല്ലത് പിറകിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആണിന്റെ സ്വത്തിൽ ഏറ്റവും ഖൈറ് മുന്നിലുള്ളതാണെങ്കിൽ പെണ്ണിന്റെ സ്വത്തിൽ ഏറ്റവും ഖൈറ് പിറകിലുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണും പെണ്ണും കൂടി കലരുന്നതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അതേപോലെ തന്നെ മസ്ജിദിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരു കവാടം തന്നെ നിശ്ചയിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ തീര സൂക്ഷ്മതയില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെരുമാറും. അന്യ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന വിഷയത്തിൽ പല ആൾക്കാർക്കും ഒരു സൂക്ഷ്മതയും ഇല്ല. ചില ആൾക്കാർ എന്താ പറയാ, അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ശരിയായിരിക്കാം, ചില മേഖലകളിൽ മിക്സിംഗ് നിർബന്ധമായിട്ട് വന്നു പോകുന്നുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കുക. അതല്ലാത്ത കാര്യങ്ങളിൽ എത്രത്തോളം പൂർണ്ണമായിട്ട് വർജിക്കാൻ വേണ്ടി സാധിക്കുന്നുവോ അതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ മിക്സാവുന്ന ഒരു സ്വഭാവം മാറ്റുക. ഒരു സംഭവം കാണാം. അബു ഉസൈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം അവർ മസ്ജിദിൽ നിന്ന് നമസ്കരിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി. സഹാബികൾ മസ്ജിദിൽ നിന്ന് നമസ്കരിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഫഖ്തലത റിജാലു മഅ നിസ, അങ്ങനെ ആണും പെണ്ണും ഒക്കെ വഴിയിൽ കൂടിക്കലരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇസ്തഅഖിർന, സ്ത്രീകളെ നിങ്ങൾ പിറകോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞു. ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖുഖ്ന ത്വരീഖ്, നിങ്ങൾക്ക് വഴിയുടെ മധ്യത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുമതി നൽകിയിട്ടില്ല. അലൈകുന്ന ബിഹാഫാതി ത്വരീഖ്, നിങ്ങൾ വഴിയുടെ ഓരോ അറ്റങ്ങളിലേക്ക് നടന്നു പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ ചില പട്ടണങ്ങളിൽ പോയാൽ നമ്മൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ സൂക്ഷ്മത കഴിവിന്റെ പരമാവധി കൈക്കൊള്ളുക. അതല്ലാത്ത സാഹചര്യങ്ങളിൽ എവിടെയൊക്കെ നമ്മൾക്ക് മിക്സിംഗ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ അത് നമ്മൾ ഒഴിവാക്കുക. ഒരു പക്ഷേ ആൾക്കാർ കളിയാക്കും, പരിഹസിക്കും, എന്തെങ്കിലും വിളിക്കും, വിളിച്ചോട്ടെ. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ അവരുടെ ഹിസാബ് അവരെ തീർക്കട്ടെ. നമ്മുടെ ഹിസാബ് ഏറ്റെടുക്കാൻ അവരാരും വരില്ലാലോ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊരു കാരണവശാലും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഏതെങ്കിലും ഒരു സഹോദരൻ അത്തരത്തിലുള്ള തെറ്റുകളിൽ ഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ വിഷയത്തിൽ നമ്മൾ നസീഹത്ത് കൊടുക്കുക. ഇതേപോലെ ഓരോരോ വിഷയം നമ്മൾ പരിശോധിക്കുക. എന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാം പൂർണ്ണമാണോ? സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാണോ? ഖുർആൻ എത്രത്തോളം ഞാൻ ഓതുന്നുണ്ട്? സഹാബികൾ 3 ദിവസത്തിൽ ഖത്തം തീർക്കാറുണ്ട്, 7 ദിവസത്തിൽ ഖത്തം തീർക്കാറുണ്ട്. പല ആൾക്കാരും ഇന്ന് ഖത്തം തീർക്കാറുള്ളത് റമദാൻ മാസത്തിൽ മാത്രമാണ്. നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമ്മൾക്ക് അവതരിപ്പിച്ചത് എന്തിനാണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി, ഖുർആനിന്റെ ആയത്തുകൾ ചിന്തിക്കാനാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. എത്ര ആൾക്കാർ ഖുർആൻ പഠിക്കുന്നുണ്ട്? ചിന്തിക്കുക, ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്ന വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമാണ്. ഞാൻ ജനങ്ങളുമായി കച്ചവടം ചെയ്യുന്നുണ്ട്, എന്റെ കച്ചവടത്തിന്റെ വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമാണോ? ഞാൻ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്റെ സംസാരത്തിന്റെ വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമാണോ? അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എന്റെ ഇസ്ലാം പൂർണ്ണമാണോ? എന്റെ അധികാരങ്ങളുടെ വിഷയത്തിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന അധികാരങ്ങളുണ്ട്. ഈ അധികാരങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവർ, ഇത് കേവലം ചില ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ വാദങ്ങളും നിശ്ചയങ്ങളുമായിട്ട് കേട്ട് ഒഴിവാക്കേണ്ട സംഗതിയല്ല. നമ്മൾ ഇരുന്ന് ചിന്തിക്കുക, എന്റെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണ്? ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ കച്ചവടത്തിനെ സംബന്ധിച്ച് റബ്ബ് ചോദിക്കും, എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിക്കും, എന്റെ ഇബാദത്തിനെ സംബന്ധിച്ച് ചോദിക്കും, എന്റെ ഓരോരോ വിഷയത്തെ സംബന്ധിച്ചും ചോദിക്കും. ഈ ഒരു ചോദ്യത്തിൽ എന്റെ ഇസ്ലാം എങ്ങാനും പൂർണ്ണമായിട്ടില്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന വായു ശ്വസിച്ച് അവൻ നൽകുന്ന ഔദാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബ് കൽപ്പിച്ചിരിക്കുന്ന ജീവിതം നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവന്റെ മുന്നിലെത്തിയാൽ എന്ത് മറുപടിയാണ് നമ്മൾക്ക് പറയാൻ സാധിക്കാം? ഇന്ന് നമ്മൾക്ക് ഒരുപക്ഷെ കളവ് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം. അവിടെ എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അഫലം തകൂനു തഅഖിലൂൻ, ദുനിയാവിൽ ഇത്രയും വർഷം ചിന്തിച്ചിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഖുർആനിന്റെ വചനങ്ങൾ കേട്ടിട്ട് മജ്ലിസുകളിൽ പങ്കെടുത്തു, ഇൽമ് കേട്ടു, ഹദീസ് കേട്ടു, ആയത്ത് കേട്ടു, അഫലം തകൂനു തഅഖിലൂൻ, എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ നമ്മോട് കൽപ്പിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞത് എന്താ? വലാ തസ്ബിഉ ഖുത്വാതി ശൈത്താൻ. ഖുർആൻ ഓതാൻ വേണ്ടി പോകുമ്പോൾ, ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പോകുമ്പോൾ, സുന്നത്ത് നമസ്കാരത്തിൽ തന്നെ ഇസ്ലാമിന്റെ വിഷയം നീ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഓരോരോ വിഷയത്തിലും തന്നെ ഇസ്ലാമിന്റെ പൂർണ്ണത നീ കൈവരിക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുമ്പോൾ, വലാ തസ്ബിഉ ഖുത്വാതി ശൈത്താൻ, പിശാചിന്റെ മാർഗം നീ പിൻപറ്റാൻ പാടില്ല, പിശാചിന്റെ വഴിവെപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അവിടെ ഒരു കാരണവശാലും പിശാചിന്റെ മാർഗത്തിൽ നീ അകപ്പെട്ടുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്തിയിട്ട് ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ആഖിറത്തിലെത്തിയാൽ നമ്മൾ വിരലടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചു മാറുക, നമ്മൾ മാറുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെക്കൻഡിൽ നമ്മൾ തീരുമാനമെടുക്കുക, ഇൻഷാ അള്ളാ ഇനി പഴയ ജീവിതത്തിലേക്ക് ഞാനില്ല, ഓരോരോ വിഷയത്തിലും പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. ആ ഒരു നിയത്തോടുകൂടി നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതല്ലാതെ ഇങ്ങനെ അഞ്ചു വക്ത് നമസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നോമ്പ് നിശ്ചയിക്കുന്നുണ്ട്, ഇനിയൊന്നും എനിക്ക് പേടിക്കാനില്ല, സ്വർഗത്തിൽ എനിക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം വേണം എന്നൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹം വെക്കുന്നത് ഒരുപക്ഷെ വ്യാമോഹമായി തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ വിഷയത്തിലും പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾക്ക് എന്തായാലും ദീനിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ ആ വിഷയത്തിൽ ഒരു കാരണവശാലും നമ്മൾ അലസത കാണിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിത്ര നമസ്കാരം, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരം, ദിക്റുകൾ, പരിശുദ്ധമായ ഖുർആൻ പാരായണം, ആൾക്കാരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ആ വിഷയത്തിൽ നമ്മൾ ഒരു കാരണവശാലും അലസത കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇസ്ലാമിന്റെ വിഷയത്തിൽ നല്ല ഗൗരവത്തിൽ കാര്യങ്ങൾ സ്വീകരിക്കുവാനും ഇസ്ലാമിനെ പൂർത്തീകരിക്കാനും നല്ല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കാനും ഈ ദുനിയാവിന്റെ നിസാരത മനസ്സിലാക്കിക്കൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സദാസമയം അതിനുവേണ്ടി പഠിക്കുക, അതിനുള്ള മജ്‌ലിസുകൾ ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാ, നമ്മൾക്കിന്ന് ധാരാളം സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോട്ടക്കലിൽ വെച്ച് എല്ലാ ബുധനാഴ്ചകളിലും ഇമാം ശാഫിഈ വർക്കത്തിൽ ഫിഖ് പഠനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അറബി ഭാഷ പഠനം നടക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും. അതേപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും അഖീദ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഖൈറുകൾ അൽഹംദുലില്ലാ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുക. ചില ആൾക്കാരോട് പറഞ്ഞ അവർ പറയും സമയം തീരെ കിട്ടുന്നില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ ആരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിച്ചത് അവന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇബാദത്തിന്റെ സമയം കൊടുക്കലല്ല, മറിച്ച് ഇബാദത്തിന്റെ സമയം കൊടുത്ത സമയം ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ജീവിതം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.